الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين، وأشهد أن نبينا محمدا عبده ورسوله الصادق الأمين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള 10 സ്വഹാബിമാരുടെ സീറ, അവരുടെ ജീവചരിത്രം ആയിരുന്നു നമ്മൾ വായിച്ചു തുടങ്ങിയത്. അതിൽ 6 സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ വിശദീകരിച്ചു. 4 ഖലീഫമാരും, പിന്നെ സുബൈർ ബിൻ അവാം, അതുപോലെ ത്വൽഹ ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുമ, ഇങ്ങനെ 6 സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അടുത്തയാൾ 7-ാമത്തെ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ ജനിച്ചിട്ടുള്ള ആളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പൂർവികരായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇബ്നി അബ്ദി ഔഫ് ഇബ്നി അബ്ദി ഇബ്നിൽ ഹാരിഫ് ഇബ്നി സഹ്ര ഇബ്നി ഖിലാബ്. ഈ ഖിലാബ് എന്ന് പറയുന്ന പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ പരമ്പരയിലും ഉള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ജാഹിലിയ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. ഉമ്മ ഷിഫ ബിൻതു ഔഫ് എന്നാണ് അവരുടെ പേര്. അവർ ഇസ്ലാം സ്വീകരിച്ചു, റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്നത് അസ്സാദിഖുൽ ബാർ എന്ന പേരിലാണ്. അസ്സാദിഖ് അൽ ബാർ, സാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, അൽ ബാർ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നവനെന്നാണ് ഭാഷയിൽ അർത്ഥം. പക്ഷേ സാധാരണ തനിക്ക് കടപ്പാടുള്ള ഒരാളോട്, മാതാപിതാക്കളോട്, അതുപോലെ നമുക്ക് കടപ്പാടുള്ള ആളുകളോട് നന്മ ചെയ്യുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, ആ അർത്ഥത്തിലാണ് ബിർ എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത്. മറ്റു വ്യക്തികളുമായി ചേർത്ത് പറയുമ്പോൾ അങ്ങനെയാണ് അർത്ഥം. നമ്മളെക്കാൾ മുതിർന്ന ഒരാളോട്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളോട് താഴ്മയോടെ അനുസരണയോടെ പെരുമാറുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതാണ് ബിർ എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ഈ പേര് വന്നത്. എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് പിന്നീട് വിശദീകരിക്കും ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് കുറവായിരുന്നു അദ്ദേഹത്തിന്. ആനക്കലഹ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം, ആ വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹം ജാഹിലിയ കാലത്ത് തന്നെ വളരെ നല്ല സ്വഭാവം കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു, സൽസ്വഭാവിയായി അറിയപ്പെട്ട ആളായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രം നോക്കിയാൽ, പ്രത്യേകിച്ച് മുതിർന്ന, അതുപോലെ ഈ 10 പേരുടെ കൂട്ടത്തിലും അതുപോലെ ബദരീങ്ങളുടെ കൂട്ടത്തിലും ഒക്കെപ്പെട്ട സ്വഹാബത്തിൻ്റെ ചരിത്രം നോക്കിയാൽ കാണാം, അവരൊക്കെ ജാഹിലിയത്തിലെ നല്ലവരായിരുന്നു. അന്ന് അവർക്കറിയാവുന്ന നന്മകളൊക്കെ അവർ ചെയ്ത് ജീവിച്ചിട്ടുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് അവർക്ക് മാത്രം ബാധകമല്ല, എല്ലാ കാലത്തും പൊതുവായ നിയമമാണ്. ഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ജാഹിലിയത്തിൽ ആരാണോ മാന്യന്മാർ, ആരാണോ നല്ലവർ, അവർ തന്നെയായിരിക്കും മുസ്ലിമായാലും മുൻപിലെത്തുക. ഇദാ ഫഖഹു, ഒരു നിബന്ധനയുണ്ട്, അവർ ദീൻ പഠിച്ചാൽ, ദീൻ പഠിക്കുകയാണെങ്കിൽ അവർ തന്നെയായിരിക്കും മുസ്ലിമായാലും ഏറ്റവും നല്ല ആളുകളാവുക. കാരണം മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ പലതും ജന്മനാ മനുഷ്യന് കിട്ടുന്നതായിരിക്കും. സത്യസന്ധത, ധൈര്യം, ആത്മാർത്ഥത, അങ്ങനെയുള്ള പല സ്വഭാവങ്ങളും ജന്മന അള്ളാഹു മനുഷ്യർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് ചിലപ്പോൾ ഒരു മുശ്രിക്കിന് കിട്ടിയിട്ടുണ്ടാകും. അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ അതേ സ്വഭാവം നല്ല മാർഗത്തിൽ ചെലവഴിക്കും, നല്ല മാർഗത്തിൽ അത് പ്രകടിപ്പിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിലോ, പഠിച്ചിട്ടില്ലെങ്കിൽ അത് അവന് ഉപകാരപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു സംഘം ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ കൂട്ടത്തിൽ അഷജ് എന്നുപേരുള്ള ഒരു സഹാബിയുണ്ട്. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു പറഞ്ഞു, ഇൻ നഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമ അല്ലാഹു റസൂലു, അല്ലാഹുവും റസൂലും ഇഷ്ടമുള്ള രണ്ട് സ്വഭാവം താങ്കൾക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഖസ്ലതാനി ജുബിൽതു അലൈഹിമ അം തഖല്ലഖ്തു ബിഹിമ, ഞാൻ ശീലിച്ചുണ്ടാക്കിയ രണ്ട് സ്വഭാവങ്ങളാണോ, അതല്ല അല്ലാഹു എനിക്ക് ജന്മനാ നൽകിയ രണ്ട് സ്വഭാവങ്ങളാണോ? നബി സല്ലല്ലാഹു പറഞ്ഞു, ബൽ ഖസ്ലതാനി ജുബിൽതു അലൈഹിമ, അല്ലാഹു താങ്കൾക്ക് ജന്മനാ നൽകിയിട്ടുള്ള രണ്ട് സ്വഭാവങ്ങളാണ്, അൽ ഹിൽമു വൽ അനാ, സഹനശീലവും അവധാനതയും എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ജന്മനാ കൊടുക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. ചില പണ്ഡിതന്മാർ പറയുന്നത് അതാണ് കൂടുതൽ അഫ്ളായിട്ടുള്ളത്, അതാണ് നമ്മൾ അധ്വാനിച്ച് നേടുന്ന സ്വഭാവങ്ങളെക്കാൾ നല്ലത്. എന്തുകൊണ്ടാണ്? അധ്വാനിച്ചുണ്ടാക്കിയ സ്വഭാവങ്ങൾ ഏത് നിമിഷവും നഷ്ടപ്പെടും. നമ്മൾ പൊതുവെ ഒരു ദേശക്കാരനാണ്, നമ്മൾ പരിശ്രമിച്ച് ക്ഷമ ശീലിച്ചു, പക്ഷെ അത് ഏത് നിമിഷവും നമ്മുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരാം. പക്ഷെ ജന്മനാ കിട്ടിയ സ്വഭാവങ്ങൾ എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് ഈ സ്വഭാവത്തൊക്കെ അവർ ജാഹിലിയ കാലത്ത് തന്നെ നല്ലവരായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോഴും ഈ സ്വഹാബിമാരുടെ മുൻനിരയിൽ എത്തിയത്. റളിയല്ലാഹു അൻഹും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ജാഹിലിയ കാലത്ത് കള്ള് ഹറാമാണെന്ന് വാദിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. കള്ള് കുടിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളായിരുന്നു. അന്ന് കള്ള് വളരെ സുലഭമാണ്, അനുവദനീയമാണ്, അതൊരു തെറ്റായിട്ട് ആരും കാണുന്നില്ല. വ്യഭിചാരം അന്നേ തെറ്റായിട്ടാണ് അറബികൾ കാണുന്നത്. അവർ ചെയ്യുമായിരുന്നെങ്കിലും അതൊരു തെറ്റായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെ, എല്ലാവരും അത് മോശമായിട്ടാണ് കാണുന്നത്. ചെയ്യുന്നവർ പോലും രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. പല തെറ്റുകളും, മോഷണം, ഇതൊക്കെ തെറ്റായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ കള്ള് ജാഹിലിയ കാലത്ത് അനുവദനീയമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ജാഹിലിയ കാലത്ത് മാത്രമല്ല, ഇസ്ലാം വന്നിട്ടും ഘട്ടം ഘട്ടമായിട്ടാണ് വിലക്കിയത്. നമുക്കറിയാം, ആദ്യ കാലത്ത് ലാ തഖറബു സ്വലാത്ത് വന്നതും സുഖാറ, കള്ളു കുടിച്ച് ബോധമില്ലാതെ നമസ്കരിക്കരുതെന്ന് മാത്രം, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് കുടിക്കാം. പക്ഷെ അപ്പോഴത്തേക്ക് കള്ളു കൂടി കുറച്ച് കുറഞ്ഞു, കാരണം നമസ്കാരം ഇടക്കിടക്ക് ഉണ്ടല്ലോ. അപ്പോൾ സുബ്ഹി കഴിഞ്ഞിട്ട് കുടിച്ചാൽ ദുഹറാകുമ്പോഴത്തേക്ക് അവൻ്റെ ലഹരി മാറിയിട്ടുണ്ടാവില്ല, അപ്പോൾ ദുഹർ നമസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ ആരും ഫജ്ർ കഴിഞ്ഞിട്ട് കുടിക്കൂല. ദുഹർ കഴിഞ്ഞിട്ട് കുടിച്ചാൽ അസർ വരും, അസർ കഴിഞ്ഞിട്ട് മഗ്രിബ് ഉണ്ട്, മഗ്രിബ് ഉണ്ട് ഇഷാ ഉണ്ട്, ആകെ ഇഷാ കഴിഞ്ഞിട്ടാണ് കുടിക്കാൻ പറ്റുക. അങ്ങനെ കള്ളു കൂടി വളരെ കുറഞ്ഞു. പിന്നെ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, കള്ളു കൊണ്ട് ഉപദ്രവമല്ലേ കൂടുതൽ എന്ന് അല്ലാഹു തആല ചോദിച്ചു. പിന്നീട് ഇന്നമൽ ഖംറു വൽ അൻസാബു വൽ അസ്ലാമു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു, കള്ളും അതുപോലെ തന്നെ പിന്നെ ഖിമാർ, ഈ പണം ഉപയോഗിച്ചിട്ടുള്ള ചൂതാട്ടം, ഇതൊക്കെ പിശാചിന്റെ മാലിന്യങ്ങളാകുന്നു, അത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായി ഹറാമാക്കി. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കള്ള് ഹറാമാക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് ഈ ജാഹിലിയത്തിൽ തന്നെ കള്ള് ഹറാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ഹറാമായി മനസ്സിലാക്കിയത്? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ്റെ ഫിത്രത്തിനോട് യോജിക്കുന്നതാണ്, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതത്തോട് യോജിക്കുന്നതാണ്. ആ പ്രകൃതം പാപങ്ങൾ കൊണ്ട് കളങ്കപ്പെടുത്തിയ ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ തെറ്റ് ചെയ്യാതെ മാന്യനായി ജീവിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമാണ് ശരിയെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരികയില്ല. അത് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ നേരത്തെയായിരുന്നു, തുടക്കത്തിൽ തന്നെ. നബിസ്വലം വന്ന ഉടനെ തന്നെ, റസൂലായി നിയോഗിക്കപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആദ്യത്തെ എട്ട് പേരിൽ ഒരാളാണ് അദ്ദേഹം, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച എട്ട് പേരിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരിക്കും? 30 വയസ്സ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ള സമയത്താണ് നുബുവത്ത് കിട്ടുന്നത്. അദ്ദേഹത്തിന് അപ്പം 30 വയസ്സാണ്. ആ വർഷത്തിൽ തന്നെ, ഒന്നാമത്തെ വർഷത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹബശയിലേക്ക് ഹിജറ പോയി, എത്യോപ്യയിലേക്ക് ഹിജറ പോയ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അവർ കടൽ തീരത്തേക്ക് പോയി, ഒരുപക്ഷെ ഇന്നത്തെ ജിദ്ദയായിരിക്കണം, അവിടെയാണ് മക്കക്കടുത്ത് കടലുള്ളത്, അവിടെ പോയി കപ്പൽ കയറി. അങ്ങനെ അവരുടെ പിന്നാലെ മുശ്രിക്കുകൾ പോയി, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിജറ പോകാനും സമ്മതിക്കൂല. അങ്ങനെ അവർ പിന്നാലെ പുറപ്പെട്ടു. പക്ഷേ അതിനുമുമ്പ് തന്നെ, അവരെത്തുന്നതിന് മുമ്പ് ഒരു കപ്പൽ കിട്ടി, അതിൽ കയറി ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ മുഹാജിറുകൾ ഹബശയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത പ്രചരിച്ചു. അത് കേട്ട് അവർ മക്കയിലേക്ക് മടങ്ങി. അങ്ങനെ മടങ്ങിയ കൂട്ടത്തിൽ അദ്ദേഹം മടങ്ങിയിരുന്നു. പിന്നീട് മദീനയിലേക്ക് വീണ്ടും ഹിജ്റ പോയി. മദീനയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഒരു മിസ്കീനായിട്ടാണ് പോകുന്നത്. കാരണം മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സ്വത്തുവകകളൊന്നും കൊണ്ടുപോകാൻ മുശ്രിക്കുകൾ സമ്മതിക്കുമായിരുന്നില്ല, അവരവിടെ പിടിച്ചു വെക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ്. അവർ നാട്ടിൽ പീഡിപ്പിക്കും, നാട് വിടാൻ ഉദ്ദേശിച്ചാൽ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം ഒന്നുമില്ലാതെ മിസ്കീനായിക്കൊണ്ട് മദീനയിലേക്ക് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, മുഹാജിറുകളെയും അൻസാരികളെയും തമ്മിൽ മുആഹാത്ത് ചെയ്യുമായിരുന്നു. രണ്ടുപേരെ സഹോദരന്മാരാക്കും, ഒരു മുഹാജിറിനെയും ഒരു അൻസാരിയെയും സഹോദരന്മാരായിട്ട് പ്രഖ്യാപിക്കും. വലിയ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ആദ്യകാലത്ത് അവർ തമ്മിൽ സ്വത്ത് പോലും കൈമാറുമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സ്വത്തിലൊരു ഓഹരി തൻ്റെ സഹോദരനുണ്ടാകും. പിന്നീട് അത് ദുർബലപ്പെടുത്തിയതാണ്. അപ്പം അത്രക്ക് വലിയ ബന്ധം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ സ്ഥാപിച്ചു, മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ. ഇത് നമുക്കൊരു പാഠമാണ്, അല്ലെ, ദീനിൻ്റെ പേരിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത്. അത് സ്വഹാബത്തിൻ്റെ മാർഗമാണ്, സ്വഹാബത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളിന്ന് ഒരാൾ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് താമസം മാറി, നമ്മുടെ പള്ളിയിൽ നമ്മുടെ കൂടെ കൂടി, അവനൊരു രണ്ടാം തരം പൗരനായിട്ട്, കൂട്ടത്തിൽ ഒരു രണ്ടാം തരം ആയിട്ടാണ് കാണുക. നൗദുബില്ല, നമ്മൾ വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അല്ലെ, സ്വഹാബത്ത് അവർ അൻസാരികൾ ഒരു മുഹാജിറിനെ കിട്ടിയാൽ അതിൽ സന്തോഷിക്കുമായിരുന്നു, അവർ ഹിജ്റ വന്നതിൽ സന്തോഷിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി ചെലവഴിക്കുക, സ്വന്തം ആവശ്യം മറന്നിട്ട് ചെലവഴിക്കും. ഒയു സിറൂന അല അൻഫുസിഹിം, വലോക്കാന ബിഹിമ ഹസാസ, അവർക്ക് പട്ടിണിയാണെങ്കിൽ പോലും, ആലോചിച്ച് നോക്കൂ, പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം തടിയേക്കാളും അവർക്ക് പ്രാധാന്യം കൊടുക്കും. അവനവൻ പട്ടിണി കിടന്നിട്ട് മറ്റേയാൾക്ക് കൊടുക്കുമായിരുന്നു. അല്ല, ഇതൊക്കെ നമുക്ക് മാതൃകയാണ്, കഥ പറയാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്കിനി രണ്ടാമത് സഹാബത്തിനെ പോലെ ജീവിക്കാൻ വേറൊരു ജീവിതമൊന്നുമില്ല. ഈ അവസരത്തിൽ ഇത്തരം മാതൃകകളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇദ്ദേഹത്തിന് സഹോദരനായിട്ട് കൊടുത്തത് സഅദ് ഇബ്നു റബിയ എന്ന് പറയുന്ന അൻസാരിയായിരുന്നു. രണ്ടുപേരും മാതൃകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദ് ഇബ്നു റബിയയും. എങ്ങനെയാണ് ഒരാൾ ദീനിന്റെ പേരിൽ മറ്റൊരാളോട് സഹായം വാങ്ങേണ്ടി വന്നാൽ എങ്ങനെ പെരുമാറണം, സഹായിക്കുന്നവൻ എങ്ങനെ പെരുമാറണം, രണ്ടുപേർക്കും മാതൃകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് സഹോദരനായി നിസ്വാസം നിശ്ചയിച്ചത് സഅദ് ഇബ്നു റബിയയാണ്. സഅദ് ഇബ്നു റബിയ എന്ന് പറയുന്ന സഹാബി മദീനയിലെ വലിയ പണക്കാരനാണ്. സ്വഹീൽ ബുഖാരിയിലുള്ള സ്വഹീഹ് ഹദീസാണ്. അദ്ദേഹം വലിയ പണക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ റൌഫിനോട് പറഞ്ഞു, ഇന്നി അക്സറുൽ അൻസാരി മാല, ഞാൻ അൻസാരികളിൽ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഫഅഖ്സിമു മാലി നിസ്ഫൈൻ, ഞാൻ എൻ്റെ പണം പകുതിയാക്കാം, പകുതി നിനക്കും പകുതി എനിക്കും എന്ന് പറഞ്ഞു. വലി ഇമ്രഅത്താൻ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, നിങ്ങൾ പകുതി സ്വത്ത് കൊടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ വക അദ്ദേഹം പറയുന്നതാണ്. വലി ഇമ്രഅത്താൻ, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഫൻദുർ അജബഹുമ ഇലൈക, അതിൽ ആരാണ് നിനക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നീ നോക്കിക്കൊള്ളുക. ഫസം മിഹാലി ഉത്തല്ലിഖഹ, അവളുടെ പേര് പറഞ്ഞാൽ മതി, ഞാൻ തൊലാക്ക് ചെയ്യും. ഫൈദ അൻഖദത് ഇദ്ദതുഹ ഫതസവ്വജഹ, അവളുടെ ഇദ്ദ കഴിഞ്ഞാൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നോക്കും, അല്ലെ, സ്വന്തം ഭാര്യയും സമ്പത്തും പകുതിയാക്കിയിട്ട് ഒരു പകുതി നിനക്ക്. ഖാല അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമോ, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക, നിന്റെ ഭാര്യയിലും നിന്റെ സമ്പത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നീ തന്നെ വെച്ചാൽ മതി. അയ്യന സൂഖക്കും, നിങ്ങളുടെ അങ്ങാടി എവിടെ, മാർക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു. അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ അധ്വാനിക്കുക, മറ്റൊരാളുടെ ആശ്രിതനായിട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ മരണം വരെ അങ്ങനെ ജീവിക്കാനാണ് ഒരു മുഅ്മിൻ ശ്രമിക്കേണ്ടത്. അപ്പം അദ്ദേഹം ചോദിച്ചു, അയ്യന സൂഖക്കും, എവിടെയാണ് മാർക്കറ്റ്? ഫദല്ലൂഹു അല സൂഖി ബനീ കൈനുക്കാ, ബനു കൈനുക്കാ ഗോത്രത്തിൻ്റെ അവരുടെ നാട്ടിലാണ്, അവർ താമസിക്കുന്ന ഏരിയയിലാണ് മദീനത്ത് വലിയ മാർക്കറ്റ് ഉള്ളത്. ആ മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. ഫലം മങ്കലബ ഇല്ല വമാഹു, ഫമം കലബ ഇല്ല വമാഹു ഫദ്ലു മിൻ അഖത്തിൻ വസമൻ, അദ്ദേഹം വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പാൽക്കെട്ടിയും അതുപോലെ തന്നെ നെയ്യും അങ്ങനെ കുറെ വസ്തുക്കളായിട്ടാണ് മടങ്ങിയത്. കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് സഅദ് ഇബ്നു റബിയന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നത്. ഫമതാബ അൽ ഗുദുവ ഹത്ത അസ്ബഹ ലദൈഹി മാലുൻ കസീർ, അധികം വൈകാതെ അദ്ദേഹം വലിയ സമ്പന്നനായി മാറി. അദ്ദേഹത്തിന്റെ ചരിത്രം അറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇനി നമ്മൾ വായിക്കും. അദ്ദേഹം മദീനയിലെ വലിയൊരു സമ്പന്നനായിരുന്നു, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാർ കുറച്ച് പേർ എടുത്തു നോക്കിയാൽ അതിലൊരാളായിരിക്കും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളായിട്ടുള്ള ചില സംഭവങ്ങൾ, ഒന്ന്, ഏറ്റവും വലിയ മഹത്വം അദ്ദേഹം സ്വഹാബിയാണ്, അതന്നെ മതി ഏറ്റവും വലിയ ഫദലായിട്ട്. അതുപോലെ തന്നെ സ്വഹാബിമാരിൽ മുൻഗാമികൾപ്പെട്ട ആളാണ്, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അതുപോലെ തന്നെ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ 10 പേരിൽ ഒരാളാണ്. അതുപോലെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എല്ലാ യുദ്ധങ്ങളും പങ്കെടുത്തിട്ടുണ്ട്, ഒരു യുദ്ധവും വിട്ടുപോയിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ പലരും പിന്തിരിഞ്ഞോടി, ആ സമയത്ത് പിന്തിരിയാതെ ഉറച്ചു നിന്ന അപൂർവം സ്വഹാബിമാരെ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊരാളാണ് അദ്ദേഹം. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റിരുന്നു, 21 മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ആ മുറിവുകൾ മരണം വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മുടന്തനായിട്ടാണ് നടന്നിരുന്നത്, ഒരു കാല് അത് ഉപയോഗിക്കാൻ പറ്റാതെയായിരുന്നു. അതുപോലെ തന്നെ പല്ല് വേരോടെ പോയിരുന്നു, പല്ലില്ലാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഹദീദ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാകും? 45 വയസ്സായിരിക്കും. ആ സമയത്തിന് ഒരു മുടന്തനായി, അതുപോലെ പല്ലൊക്കെ പോയി, അങ്ങനെയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ കച്ചവടവും അതുപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ ഒരു യുദ്ധത്തിൻ്റെ അമീറായി പറഞ്ഞയച്ചു. ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇന്ന് സൗദി അറേബ്യയിൽ ആ പേരിൽ തന്നെ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അവിടേക്കുള്ള ഒരു സൈന്യത്തിൻ്റെ അമീറായി അദ്ദേഹത്തെ നബി സ്വാസം പറഞ്ഞയച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു അനുയായിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുനാസിറായിട്ട്, പിന്തുണ നൽകുന്നവനായിട്ട് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അദ്ദേഹത്തെ യുദ്ധങ്ങൾക്ക് അമീറായി പറഞ്ഞയച്ച്, അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹത്വമാണ്, മറ്റൊരു മഹത്വമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പിന്നിൽ മഅ്മൂമായി നമസ്കരിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു സ്ഥാനമാണ്, അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അതെന്തായിരുന്നു സംഭവം? തബൂക്ക് യുദ്ധത്തിനുള്ള യാത്രക്കിടയിൽ, നമുക്കറിയാം ദീർഘമായ യാത്രയായിരുന്നു മദീനത്തു നിന്ന് തബൂക്കിലേക്കുള്ള യാത്ര. ആ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തെ കുറച്ച് സമയം വൈകി, കുറച്ച് ദൂരേക്ക് പോയിട്ട് മടങ്ങിയെത്താൻ വൈകി. അപ്പോൾ ഫജറിൻ്റെ നേരം തെറ്റുമോ എന്ന് പേടിച്ച് സ്വഹാബത്ത് ജമാഅത്ത് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയപ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി അങ്ങനെ അവിടെ നമസ്കാരം പൂർത്തിയാക്കി. അപ്പോൾ അവർ ഇമാമ് നിർത്തിയത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ആയിരുന്നു റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പിന്നിൽ നിന്നപ്പോൾ സഹാബത്തിനൊക്കെ പേടിയായി. അവർ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ. അവർക്ക് അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമുണ്ട്. അവരൊരു ന്യായമായ കാര്യമാണ് ചെയ്തത്, റസൂൽ വൈകുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ഇമാമ് നിന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അവർക്ക് പേടിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഇമാമ് വന്ന് നമസ്കരിക്കുകയോ, അത്രമാത്രം ബഹുമാനം അദ്ദേഹത്തോട് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ ആകണം. നമ്മളെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടാണ് നമ്മൾ ബഹുമാനം കാണിക്കേണ്ടത്. ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് വന്നാൽ അത് നമ്മൾ ധിക്കരിക്കുന്നതിനെ നമ്മൾ പേടിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായത് വഹയുള്ളത് കൊണ്ടാണ്. ആ വഹയ് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് ബഹുമാനിച്ചോ, ആ ബഹുമാനം നമ്മൾ കാണിക്കേണ്ടത് സുന്നത്തിനോടാണ്. അങ്ങനെ ഇവർ പേടിച്ച് തസ്ബീഹ് ചൊല്ലി. നമസ്കാരം കഴിഞ്ഞ് ഒരു റക്അത്ത് പൂർത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ ചെയ്ത് നന്നായി, കാരണം സമയം തെറ്റുമായിരുന്നു അല്ലെങ്കിലും എന്ന് പറഞ്ഞ് വക്തിന് നമസ്കരിച്ചതിൻ്റെ പേരിൽ അവരെ അഭിനന്ദിക്കുകയുണ്ടായി. ഇത് തന്നെ വതി അദ്ദേഹത്തിൻ്റെ ഒരു ഫദലായിട്ട്, വലിയൊരു സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. ഒരു ഹദീസ്, വളരെ അറിയപ്പെട്ട ഹദീസാണ്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, തെറി പറയരുത്. ഫഇന്ന അഹദകും ലോ അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം സദഖ ചെയ്താലും, മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, എൻ്റെ സഹാബിമാരിൽപ്പെട്ട ഒരാൾ ഒരു പിടി ചെലവഴിച്ചതിൻ്റെ അത്രയും എത്തുകയില്ല, അതിൻ്റെ പകുതി ചെലവഴിച്ച അത്ര പോലും ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കുറിച്ചാണ്. എന്തായിരുന്നു അത് പറയാനുള്ള കാരണം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്. ഇവർ രണ്ടുപേരും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ കുറ്റം പറയരുത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് എൻ്റെ സ്വഹാബത്തിന് കുറ്റം പറയരുത് എന്ന് പറഞ്ഞത്? ഖാലിദ് ബിന് വലീദും സ്വഹാബിയാണല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യകാലക്കാരായ സ്വഹാബത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഹദീസ് പൊതുവിൽ എല്ലാവർക്കും ബാധകമാണ്. അതായത് സ്വഹാബത്തിൻ്റെ അത്രയും ഫദൽ പിൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല, പിൻഗാമികൾ എന്ത് അമൽ ചെയ്താലും സ്വഹാബത്തിൻ്റെ അടുത്ത് എത്തുകയില്ല എന്നതിന് തെളിവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്ഥാനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഷഹീദായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായി, പ്രവചിച്ചതായി ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി അവിടുത്തെ ഭാര്യമാരോട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി അസ്വാജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് തൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നല്ലദി യഹ്നു അലൈകുന്ന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങളോട് അലിവ് കാണിക്കുക, നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുക, ലഹു വസ്സാദിഖുൽ ബാർ, അസ്സാദിഖുൽ ബാർ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. ആ പേര് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒരു ലഖബാണ്, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയാൻ കാരണം? സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, തൻ്റെ ഈമാനിൽ ആത്മാർത്ഥതയുള്ളവൻ, ഒരു നാളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടെ കൂടിയായിട്ട് മുസ്ലിമായി നടക്കുന്നവനല്ല, മനസ്സിൽ തട്ടിയ വിശ്വാസമുള്ള വ്യക്തി. അൽബാർ, ബിർറുള്ളവൻ. ബിർന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ ഒരു വാക്കില്ല യഥാർത്ഥത്തിൽ. ഒരു നല്ല കുട്ടി തൻ്റെ ഉപ്പയോട് എങ്ങനെയാണ് പെരുമാറുക, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറുക, അതാണ് ബിർ എന്ന് പറയുന്നത്. അപ്പോൾ അൽ അസ്വാദിഖുൽ ബാറായിട്ടുള്ള അവനായിരിക്കും, അദ്ദേഹമായിരിക്കും നിങ്ങളോട്, എൻ്റെ ഭാര്യമാരോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുക എൻ്റെ കാലശേഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മിൻ സൽസബീലിൽ ജന്ന, അള്ളാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സ്വർഗത്തിലെ സൽസബീൽ എന്ന് പറയുന്ന അരുവിയിൽ നിന്ന് നീ വെള്ളം കുടിപ്പിക്കണേ. അപ്പോൾ ഉദ്ദേശിച്ച് അദ്ദേഹത്തെയാണ് എന്ന് വ്യക്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ടിട്ട് തൻ്റെ കാലശേഷം അദ്ദേഹമായിരിക്കും ഇവർക്ക് തണലായി ഉണ്ടാവുക, അങ്ങനെ ഒരു ദുആ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വഫാത്തായതിനു ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ടുള്ള അവരുടെ അവിടുത്തെ ഭാര്യമാരെ അങ്ങേയറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആയിരുന്നു അദ്ദേഹം പരിപാലിച്ചിരുന്നത്. അവരെ കൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോകുമായിരുന്നു. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു പല യാത്രക്കും പോവുകയാണെങ്കിൽ അവരൊട്ടകപ്പുറത്തിരിക്കുന്ന ആ കട്ടില്, ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള ഇരിപ്പിടം, അത് അദ്ദേഹം അതിൻ്റെ ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ജനൽ പോലെയുള്ള വിടവുകളുണ്ടെങ്കിൽ അതിലൊരു തുണി മൂടിയിട്ട് അവരാരും കാണാത്ത വിധത്തിലായിരുന്നു അദ്ദേഹം കൊണ്ടുപോകാറുണ്ടായിരുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് പിന്നെ നേരെ വിപരീതം മനസ്സിലാകാം, അവരെങ്ങനെ അവരുടെ പിന്നെ ശരീരം മറച്ചു വെച്ചു എന്നുള്ളത് ഒരു കുറവായിട്ടാണ് ആളുകൾ കാണുക. മനുഷ്യൻ്റെ ഫിത്രത്ത് മാറിയതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. അല്ലേ, നമ്മൾ നമുക്ക് വിലപിടിപ്പുള്ള ഒരു വസ്തു അത് നമ്മൾ കാത്തു സൂക്ഷിക്കും, എന്തിനാണ്? അത് നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, അത് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമാണ്. ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ച് അഭിമാനത്തിൻ്റെ ഭാഗമാണ് അവളെ മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. അല്ലേ, നെഞ്ചത്ത് കൈവച്ച് ഉത്തരം പറയാൻ സാധിക്കുമോ സ്ത്രീകളോട് ചോദിച്ചാൽ? ഇപ്പോൾ നമുക്കൊരു അള്ളാഹു ഒരു തെളിവ് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ കോവിഡ് വന്നു, ഇപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് ആളുകൾ നടക്കുന്നത്. സ്ത്രീകളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ മാസ്ക് വെച്ചിട്ട് ഒരു ആണിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, എന്തെങ്കിലും സ്ഥാപനത്തിലോ കടയിലോ ഒക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പെരുമാറ്റമാണോ, ഇതിനു മുമ്പ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന പെരുമാറ്റമാണോ അവർക്ക് അവരുടെ അഭിമാനത്തോട് യോജിക്കുന്നതായിട്ട് തോന്നുന്നത്? അവരോട് മാന്യമായിട്ട് കൂടുതൽ മാന്യതയുള്ള പെരുമാറ്റം എപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്? അവർക്ക് ഒരു അനുഭവം തെളിവുള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, ഇങ്ങനെയുള്ള വികാരത്തോടുകൂടിയുള്ള നോട്ടം, അർത്ഥം വെച്ചുള്ള സംസാരങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളത് വലിയൊരു അംഗീകാരമല്ലേ? അവർക്കുള്ള വലിയൊരു സംരക്ഷണമല്ലേ? അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു നോട്ടം കൊണ്ടുപോലും ഒരു അപമാനം അവർക്കുണ്ടാകരുത് എന്ന് വിചാരിച്ച അദ്ദേഹം അവരെ പൂർണ്ണമായും മൂടിപ്പൊതിഞ്ഞായിരുന്നു ഈ വാഹനപ്പുറത്ത് കൊണ്ടുപോയിരുന്നത്. അതുപോലെ തന്നെ അവരെ ഹജ്ജിന് കൊണ്ടുപോകും. അവർ യാത്ര ചെയ്യുന്ന സമയത്ത്, ഈ ഒട്ടകപ്പുറത്ത് പോകുന്ന സമയത്ത് മലയിലുള്ള ഷിഅബ്, മലയിലുള്ള മലമ്പാതക്കാണ് ഷിഅബ് എന്ന് പറയാം, അങ്ങനെയുള്ളൊരു മലയിലൂടെയുള്ള വഴിയിൽ കയറിയാൽ അദ്ദേഹം വഴി പ്രത്യേകം നോക്കിയിട്ട് തിരഞ്ഞെടുക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും കിട്ടിയ വഴിക്ക് അല്ലെങ്കിൽ എളുപ്പമുള്ള വഴിക്കല്ല പോവുക. ആ വഴിയിൽ ഇടക്ക് വല്ല കുറുക്ക് വഴികളുമുണ്ടോ, ഒരാൾക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന വല്ല കുറുക്ക് വഴികളുമുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായും സുരക്ഷിതരായിട്ട് ഇവർക്ക് പോകാനുള്ള വഴി അദ്ദേഹം തിരഞ്ഞെടുക്കും. ആരെങ്കിലും വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരാൾ പോലും കാണാൻ പോലും പാടില്ല. അപ്പുറത്ത് വല്ല വിടവിലും കയറുന്ന ഒരാൾ ഇവരെ കാണാൻ പോലും പാടില്ല എന്ന് വിചാരിച്ച് അത്രയും ഗൈറത്തോടുകൂടി അവരെ സംരക്ഷിക്കുമായിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു വർദാ. അതോടൊപ്പം അദ്ദേഹം വലിയൊരു പണ്ഡിതനും കൂടിയായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു, യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരു പോരാളിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു ആലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട, ശിഷ്യന്മാരിൽപ്പെട്ട ഒരു പ്രമുഖ പണ്ഡിതനായിരുന്നു അദ്ദേഹം. സ്വഹാബത്ത് പലരും അദ്ദേഹത്തോടായിരുന്നു ഫത്വ ചോദിക്കാറുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വിഷയമാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കാവുന്ന സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ ദാനശീലം റളിയല്ലാഹു അൻഹു വർദാ. അദ്ദേഹം സ്വതക്ക ചെയ്ത ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം സ്വന്തം സ്വത്തിൻ്റെ പകുതി സ്വതക്ക ചെയ്തു. അത് പറഞ്ഞു വലിയ കച്ചവടക്കാരനാണ്. അന്നത്തെ കാലത്ത് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെയുള്ള പണക്കാരെടുത്ത് നോക്കിയാലും അതിൽ എടുത്തു പറയാവുന്ന ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഈ സമ്പന്നൻ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പകുതിയും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സ്വതക്ക ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്വത്തിൻ്റെ പകുതി കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ 40,000 ദീനാർ സ്വതക്ക ചെയ്തിട്ടുണ്ട്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. 40,000 സ്വർണ്ണ നാണയം അദ്ദേഹം പിന്നീട് സ്വതക്ക ചെയ്തിട്ടുണ്ട് ഒരിക്കലും. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി 500 കുതിരകൾ അദ്ദേഹം സ്വതക്ക ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതുപോലെ ചരിത്രങ്ങളിൽ കാണാം, മദീനയിലുള്ള ആളുകളൊക്കെ, അഹലുൽ മദീന, മദീനക്കാരെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചെലവിലായിരുന്നു. എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് ആളുകൾ, സുലുസുൻ യുഖ്റിദുഹും, മൂന്നിലൊന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടം വാങ്ങിയവരായിരിക്കും. മദീനയിൽ കടം വാങ്ങും, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും, വീണ്ടും വാങ്ങും തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ആളുകളായിരുന്നു മൂന്നിലൊന്ന്. വസുലുസുൻ യഖ്ലിദൈനഹും, ബാക്കി മൂന്നിലൊന്ന് ആളുകൾ അവരുടെ കടം വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, വേറെ അടുത്തെങ്കിലും കടം വാങ്ങിയിട്ട് അതൊക്കെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആയിരിക്കും വീട്ടിൽ കൊടുക്കുന്നത്. വയസ്സുലു സുലുസൻ, ബാക്കി മൂന്നിലൊന്ന് ആളുകളെ അദ്ദേഹം സൗജന്യമായിട്ട് സഹായിക്കുന്നുണ്ടാവും, കടമൊന്നുമല്ലാതെ അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് സഹായിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിരുന്നു മദീനയിലെ എല്ലാ ആളുകളും ഏകദേശം എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ അദ്ദേഹം ഒറ്റ ദിവസം 30 അടിമകളെ മോചിപ്പിച്ചു. ഒരു ദിവസം 30 അടിമകളെ അദ്ദേഹം വാങ്ങി മോചിപ്പിച്ചു. അദ്ദേഹം ആകെ കൂടി മോചിപ്പിച്ച അടിമകളുടെ എണ്ണം 30,000 കുടുംബങ്ങൾ, എന്നാൽ 30,000 വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവും അത്രയും അടിമകൾ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചു. ഒരിക്കൽ അദ്ദേഹം 700 വാഹനങ്ങൾ, കുതിരയാവാം ഒട്ടകമാകാം, അതിനെ ഒറ്റയടിക്ക് സദക്ക ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വിഭവങ്ങളടക്കം, ഭക്ഷണം അടക്കം സാധുക്കൾക്ക് വേണ്ടി അദ്ദേഹം സദക്ക ചെയ്തിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവർക്ക് വേണ്ടി അദ്ദേഹം ധാരാളം ചെലവഴിക്കാറുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് കേട്ടാൽ അദ്ദേഹം അത് നടപ്പിലാക്കി കൊടുക്കും. ഒരിക്കൽ 40,000 ദീനാറ് വാങ്ങിക്കൊണ്ട് തൻ്റെ ഒരു ഭൂമി അദ്ദേഹം കച്ചവടം ചെയ്തു. ഭൂമി വിറ്റ് 40,000 ദീനാർ കിട്ടി. അത് അദ്ദേഹം മുഹാജിറുകൾക്കും ഉമ്മഹാത്തുൽ മുഅ്മിനീനുമായിട്ട് വിതരണം ചെയ്തു. ആ കിട്ടിയ പണം മുഴുവനായിട്ട് വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇതെത്തി. അവർക്കുള്ള ഓഹരി അവരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, മൻ അർസല ബിഹാദ, ആരാണത് കൊടുത്തയച്ചത്? ഖാലു അബ്ദുറഹ്മാൻ, അവർ പറഞ്ഞു അബ്ദുറഹ്മാനാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അമ ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അംറകുന്ന ലമിമ്മാ യുഹിമ്മുനി ബഅദി, എൻ്റെ കാലശേഷം ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കാലശേഷം സംഭവിക്കുന്നത് ഓർത്തിട്ട് ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിഷയം. ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് അത് തവക്കൂലില്ലാത്തത് കൊണ്ടല്ല, ഒരു പേടി, ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. തൻ്റെ കുടുംബം, തൻ്റെ കാലശേഷം എന്താകുമെന്നുള്ള വിഷമം അതിനിക്കുണ്ട്. വലയസ്ബിർ അലൈകുന്ന ഇല്ല സ്വാബിറൂൻ, സ്വാബിറായിട്ടുള്ള ക്ഷമയുള്ള ആളുകളല്ലാതെ നിങ്ങളെ നോക്കുകയില്ല, നിങ്ങളുടെ കാര്യത്തിൽ ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയില്ല എന്ന് പറഞ്ഞു. സുമ്മക്കാലത്ത് നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫസഖല്ലാഹു ബിൻ ഔഫ് മിൻ സൽസബീൽ ജന്ന, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് അള്ളാഹു സ്വർഗത്തിൽ അരുവിൽ നിന്ന് കുടിപ്പിക്കട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് 50,000 ദീനാറ് സദഖ ചെയ്തു. 50,000 സ്വർണ്ണനാണയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം സദഖ ചെയ്തു. അതുപോലെ തന്നെ 1,000 കുതിരകൾ ജിഹാദിന് വേണ്ടി അദ്ദേഹം സദഖ ചെയ്തു, വസിയത്തായിട്ട് എഴുതി വെച്ചു. അതുപോലെ ബദരീങ്ങളായിട്ട് ആരൊക്കെ ബാക്കിയുണ്ടെന്ന് അദ്ദേഹം നോക്കി. മരിക്കുന്ന സമയത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്ത് ആരൊക്കെ ബാക്കിയുണ്ട്? അപ്പോൾ 100 ബദരീങ്ങൾ ബാക്കിയുണ്ട്. അദ്ദേഹം അതിൽ ഓരോരുത്തർക്കും 400 ദീനാർ വെച്ച് കൊടുത്തു. അതുപോലെ ഒരു വലിയ തോട്ടം തന്നെ 4 ലക്ഷം ദീനാർ വിലയുള്ള ഒരു തോട്ടം അത് അദ്ദേഹം ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരിൽ നബിസ്വല്ലല്ലാഹു ഭാര്യമാർക്ക് വേണ്ടി വഖഫ് ചെയ്തു, വസിയത്ത് ചെയ്തു. ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അദ്ദേഹം സ്വതക്ക ചെയ്തിട്ടുള്ള ഉദാഹരണങ്ങളാണ്. വലിയ കച്ചവടക്കാരനായിരുന്നു, അത്യധികം സമ്പത്തുള്ള ആളായിരുന്നു. പക്ഷെ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ കാണാം. അദ്ദേഹം ഹജ്ജിൻ്റെ അമീറായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് 1-ാമത്തെ വർഷം, ബാക്കിയുള്ള വർഷങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു അമീർ. 1-ാമത്തെ വർഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയാണ് ഹജ്ജിൻ്റെ അമീറായി നിയമിച്ചത്. അതുപോലെ തന്നെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട, രാജ്യഭരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഷൂറ കൂടണമെന്നുണ്ടെങ്കിൽ, ഒരു അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാറുള്ളത് 1, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോടായിരുന്നു. അദ്ദേഹം അത്രയും ഫിഖ്ഹുള്ള, അറിവുള്ള ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഷൂറ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെയധികം ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം ഷാമിലേക്ക്, ഇന്നത്തെ സിറിയ, ഫലസ്തീനൊക്കെ ഉൾക്കൊള്ളുന്ന ഷാം, അങ്ങോട്ട് അദ്ദേഹം യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 18-ൽ. ആ സമയത്താണ് ഷാമിൽ അംവാസ് എന്ന് പറയുന്ന ഒരു പ്ലേഗ് പരന്നു പിടിച്ചത്. ഈ പ്ലേഗിൽ ഒരുപാട് സ്വഹാബത്തൊക്കെ മരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ കാലത്ത് നടന്ന വലിയൊരു മുസീബത്തായിരുന്നു. ആ സംഭവം ഉള്ള സമയത്താണ്, അത് നടക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ യാത്ര പകുതി വെച്ച് നിർത്തി മടങ്ങണമെന്ന് പല സ്വഹാബിമാരും അദ്ദേഹത്തെ ഉപദേശിച്ചു. യാത്ര തുടങ്ങിയതിന് ശേഷമാണ് അവർ അഭിപ്രായം പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നി ഫി ഹാദ ഇൽമ, ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് ഒരു ഇൽമുണ്ട്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്, ആയത്താണ് എന്ന് സ്വഹാബത്തിന് തർക്കമില്ല. ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഹദീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ഹദീസ്? ഇദാ സമിഅ്തും ബിഹി ബി അർദിൻ ഫലാ തഖ്ദുമു അലൈഹി, ഒരു നാട്ടിൽ ഈ പ്ലേഗ് ഉണ്ട് എന്ന് വിവരം കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. വൈദാ വഖഅ ബി അർദിൻ വ അൻതും ബിഹാ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു, ഒരു നാട്ടിൽ പ്ലേഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്കും ഓടിപ്പോകരുത്. എന്തുകൊണ്ടാണ് പ്ലേഗ് ഉള്ള നാട്ടിലേക്ക് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞത്? കാരണം അത് പകരാൻ സാധ്യതയുണ്ട്, ഒരു മുസീബത്ത് നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്താൻ പാടില്ല. എന്തുകൊണ്ടാണ് പ്ലേഗ് ഉള്ള നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞത്? പ്ലേഗ് ബാധിച്ച് മരിക്കുക എന്ന് പറയുന്നത് മറ്റ് ഹദീസുകൾ കാണാം ഷഹീദിൻ്റെ സ്ഥാനമുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ട് അത് ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അവിടെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ മറ്റ് നാടുകളിലുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും അതാണ് നല്ലത്. അപ്പൊ അങ്ങനെ ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോ ഫഹമിദ് അല്ലാഹ ഉമറു സുമ്മ അൻസറഫ്, ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ച് അദ്ദേഹം മടങ്ങി, അദ്ദേഹം തിരിച്ചുപോയി. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം, ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞു കൊടുത്ത മറ്റൊരു സന്ദർഭമാണ് പേർഷ്യ കീഴടക്കിയ സന്ദർഭം. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ നിൽക്കുന്ന പ്രദേശം. ആ പ്രദേശം സഹാബത്തിന്റെ കാലത്ത് കീഴടക്കിയപ്പോൾ അവിടെ മജൂസികളായിരുന്നു ഉണ്ടായിരുന്നത്, തീനെ ആരാധിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ജിസിയ വാങ്ങാമോ പാടില്ലേ എന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ജിസിയ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുസ്ലിമുകൾ യുദ്ധം ചെയ്ത് കീഴടക്കിയാൽ അവിടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, അവിടെ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന പണത്തിനാണ് ജിസിയ എന്ന് പറയുന്നത്, വർഷാവർഷം വാങ്ങുന്ന സംഖ്യ. അപ്പൊ അത് അഹ്ലുൽ കിതാബാണെങ്കിൽ, യഹൂദികളും നസ്രാണികളുമാണ് ആ നാട്ടിലെങ്കിൽ ജിസിയ വാങ്ങിയതിന് തെളിവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മജൂസികളാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജിർ എന്ന് പറയുന്ന സ്ഥലത്ത് മജൂസികളെ ആക്രമിക്കുകയും അവരുടെ അടുത്ത് നിന്ന് ജിസിയ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജിസിയ വാങ്ങാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ച് പറയാറുള്ളത്, സയ്യിദൻ മിൻ സാദാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഒരു നേതാവാണ്, സയ്യിദാണ് ഇദ്ദേഹം എന്ന് പറയാറുണ്ട്. അതുപോലെ നബി ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് അടുത്ത ഖലീഫ ആരാകണം എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി ആറു പേരെ അഹ്ലു ശൂറ എന്ന് പറഞ്ഞ ആറു പേരെ ഉമർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരിൽ ബാക്കിയുള്ള ആറു പേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ആറു പേരെ നിശ്ചയിച്ചത്. അതിലൊരാളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അതിലൊരാളായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഖലീഫയുടെ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും ഖലീഫയാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ആറിൽ ഞാൻ പാടില്ല എന്ന്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ ആദ്യം പ്രഖ്യാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു ഒരു മൻഖബ, വലിയൊരു മഹത്വമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു പ്രശ്നം അദ്ദേഹം കുറച്ചു, ഒരു ചർച്ചയിൽ, ആ ചർച്ചയിൽ ഒരു ഭാഗം അദ്ദേഹം കുറച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ എളാപ്പന്റെ മകനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഖലീഫയാക്കാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് താല്പര്യം കാണിച്ചില്ല, അദ്ദേഹം അനുകൂലമായി സംസാരിച്ചില്ല. അങ്ങനെ ആ അഭിപ്രായ വ്യത്യാസം കുറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തീരുമാനിക്കുകയും ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ അദ്ദേഹം അമാനത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. വിശ്വസ്തത, അമാനത്ത് എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ കൂടെയുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അമാനത്ത വൽ ഈമാന ഖുരിനാ ജമീഅൻ, അമാനത്തും ഈമാനും ഒരുമിച്ചുള്ളതാണ്. അതുപോലെ ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവൻ ഈമാനില്ല. ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, ഈമാൻ അമാനത്ത് വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അമാനത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ച് പറഞ്ഞു, അബ്ദുറഹ്മാൻ ജായിസു ഷഹാദത്തി ലഹു അലൈഹി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു കേസിൽ സാക്ഷി പറയുകയാണെങ്കിൽ അതെന്തായാലും സ്വീകരിക്കണം. ആ സാക്ഷ്യം അദ്ദേഹത്തിന് അനുകൂലമായാലും എതിരായാലും, അല്ലെ, ഇപ്പോൾ ഒരു കോടതിയിൽ ഒരാൾ വന്നിട്ട് അവനവന് തന്നെ എതിരായിട്ട് സാക്ഷി നിന്നാൽ, ഒരു കുറ്റം സ്വയം സമ്മതിച്ചാൽ, അത് എന്തായാലും സ്വീകരിക്കും. കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല, ഞാൻ തന്നെയാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് തനിക്കെതിരായി തന്നെ സാക്ഷി പറയുക. പക്ഷെ അദ്ദേഹം തനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കണം എന്നർത്ഥം. അത്രയും അമാനത്തുള്ള, സത്യസന്ധതയുള്ള വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിനയവും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തിയും, സ്വയം വിചാരണ നടത്തിയിരുന്നതും ഒക്കെ അറിയപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലിയ ഐശ്വര്യവാനായ നല്ല സമ്പത്തുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിനയം കൂടുകയാണ് ചെയ്തത്. വലിയ കച്ചവടക്കാരനും സമ്പന്നനൊക്കെ ആയിരുന്നു. ഇന്ന് സമ്പത്തുള്ള ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹം. മുസ്ലിമായ കച്ചവടക്കാർ, പൈസ ഉള്ള ആൾക്കാർ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവർ പഠിക്കേണ്ട ചരിത്രമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെത്. അദ്ദേഹം അങ്ങേയറ്റം നിസ്സാരനായിട്ടായിരുന്നു സ്വയം കണ്ടിരുന്നത്. നൗഫലു ബിൻ ഇയാസ് അൽഹുദലി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ലനാ ജലീസൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാളായിരുന്നു, ഞങ്ങളുടെ സുഹൃത്തായിരുന്നു. വഖാന നിഅമൽ ജലീസ്, അദ്ദേഹം എന്ത് നല്ല കൂട്ടുകാരനാണ്. വൈന്നഹു ഖലബ ബിന അദാത യൗമിൻ ഹത്ത അദ്ഖലനാ ബൈത, ഒരു ദിവസം ഞങ്ങൾ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. ദഖല ഫഖ്തസൽ, അദ്ദേഹം ഞങ്ങളെ പുറത്തിരുത്തിയിട്ട്, വീട്ടിലെ മജ്ലിസിൽ ഇരുത്തിയിട്ട് അകത്ത് പോയി കുളിച്ചു വന്നു. സുമ്മ ഖറജ ഫജലസ മഅന, പിന്നീട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. വഉതീനാ ബിസഹഫത്തിൻ ഫീഹാ ഖുബ്സുൻ വലഹം, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആരോ ഒരു പാത്രത്തിൽ ഒരു തളികയിൽ ഖുബ്സും ഇറച്ചിയും കൊണ്ടുവന്നു. ഫലമ്മ ഊദിഅത്ത്, അത് അദ്ദേഹത്തിന്റെ മുന്നിൽ, ഞങ്ങളുടെയും അദ്ദേഹത്തിന്റെ മുന്നിലായിട്ട് വെച്ചപ്പോൾ, ബക്ക അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മുഹമ്മദ് മാ യുബ്കീക്, എന്താണ് താങ്കൾക്ക് അറിയാൻ കാരണം എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യശ്ബ ഹുവ വലാ അഹ്ലു ബൈതിഹി മിൻ ഖുബ്സി ശഈർ. അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന്റെ വീട്ടുകാരും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ബാർലി കൊണ്ടുള്ള റൊട്ടി വയറ് നിറയെ തിന്നിട്ടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞാണ് ബാർലി ഗോതമ്പിനേക്കാൾ കുറച്ച് മുന്തിയ വിഭവമായിട്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ആ ബാർലി കൊണ്ടുള്ള റൊട്ടി വയറ് നിറയെ കഴിക്കാത്ത ഒരു അവസ്ഥയിലാണ്, ഒരിക്കൽ പോലും കഴിക്കാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഫല അറാന ഉഖിർന ലിമാ ഹുവ ഖൈറുൻ ലനാ, പിന്നെ നമുക്ക് ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നല്ല അവസ്ഥയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അവിടുത്തെ അവസ്ഥയേക്കാൾ ഒരു ഖൈറിലേക്ക് നമ്മൾ എത്തി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതെന്തോ ഒരു ഷെറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. അതുപോലെ ഒരിക്കൽ നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ചുള്ള സ്വഹീഹായ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുത്ല മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറു മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നേക്കാൾ നല്ലവനാണ്. കുഫ്ഫിന ഫി ബുർദത്തിൻ ഇൻ ഖുത്തിയ റഅ്സുഹു ബദത് റിജ്ലാഹു, അദ്ദേഹത്തെ കഫൻ ചെയ്ത ആ പുതപ്പ് അതുകൊണ്ട് തലമൂടിയാൽ കാല് പുറത്താണ്, കാല് മൂടിയാൽ തല പുറത്താണ്. ഇങ്ങനെ ഒരു കഫൻ പുടവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മുസ്അബ് ഇബ്നു ഉമൈർ മരിച്ചുപോയത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ദീനിന്റെ മാർഗത്തിലാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഏതവസ്ഥയിലായിരുന്നാലും ഇനി ശത്രുക്കളെ കൊണ്ട് കൊല്ലപ്പെടുകയോ കൊന്നിട്ടും രക്ഷയില്ലാത്ത അവസ്ഥ, കഫൻ ചെയ്യാൻ തുണി പോലുമില്ല, അങ്ങനെ ആയിരുന്നാൽ പോലും അതിൽ യാതൊരു കുഴപ്പവുമില്ല അല്ലേ. ഇപ്പൊ അൽഹംദുലില്ലാ ദീൻ വിജയിച്ചു എന്നല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വാക്ക് നോക്കൂ നിങ്ങൾ, അദ്ദേഹം രണ്ടവസ്ഥയിലും ഒരു വ്യത്യാസം കാണുന്നില്ല. അവർ പീഡിപ്പിക്കപ്പെട്ടു, നമ്മൾ ആശ്വാസത്തിലാണ്, അതുകൊണ്ട് നമുക്കെന്തോ ദർജ കൂടിയത് കൊണ്ടാണ് ഇത് കിട്ടിയതെന്നല്ല അദ്ദേഹം വിചാരിക്കുന്നത്. മുസ്അബ് ഇബ്നു ഉമൈർ ഇങ്ങനെയാണ് മരിച്ചത്. വൈനുഖുത്തിയ റിജ്ലാഹു വദ റാസു വഖുദ് അൽഹംസ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറു മിന്നി. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, രണ്ടുപേരും ഉഹദ് യുദ്ധത്തിൽ മരിച്ചവരാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം കൊല്ലപ്പെട്ടു. വഹുവ ഖൈറു മിന്നി, അദ്ദേഹം എന്നേക്കാൾ നല്ലവനാണ്. ثم بوسط لنا من الدنيا ما بوسط, അതിനുശേഷം ദുനിയാവ് നമുക്ക് വിശാലമാക്കപ്പെട്ടു, അള്ളാഹു ദുനിയാവ് നമുക്ക് ധാരാളമായി തന്നു. ഉഅതീന മിൻ ദുനിയ മാ ഉഅതീന, ദുനിയാവിൽ നമുക്ക് കിട്ടിയതൊക്കെ കിട്ടി. വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ലത ലനാ, ഞാൻ പേടിക്കുകയാണ് നമ്മൾ ചെയ്ത പുണ്യങ്ങൾക്കൊക്കെയുള്ള പ്രതിഫലം ദുനിയാവിൽ തന്നെ അള്ളാഹു തരികയാണോ അല്ലേ. കുഫാറുകളോട് അള്ളാഹു പറയുന്ന ഒരു വാക്ക്, അദ്ഹബ്തും 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 തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ഉദ്ദുനിയ, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ഉദ്ദുനിയ, നിങ്ങൾ നിങ്ങളുടെ നന്മകളൊക്കെ ദുനിയാവിൽ തന്നെ അനുഭവിച്ചു തീർത്തിരിക്കുന്നു എന്ന് നാളെ നരകത്തിൽ വെച്ച്, നരകത്തിൽ പോകുന്ന സമയത്ത് കുഫ്ഫാറുകളോട് പറയും എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിച്ചോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ثم جاء ليبكي حتى ترك الطعام, അങ്ങനെ അദ്ദേഹം കരഞ്ഞു. അത് വെറുതെ ഒരു ചെറിയ കണ്ണുനീരല്ല, അദ്ദേഹം കരഞ്ഞിട്ട് ആ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അത്രമാത്രം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാതെ കരഞ്ഞുപോയി. ഇങ്ങനെയായിരുന്നു ദുനിയാവിനെ അദ്ദേഹം കണ്ടിരുന്നത്. അദ്ദേഹം മരിക്കുന്നത് ഹിജർ 32 ഒരിക്കൽ അദ്ദേഹത്തിന് പ്രായമായ സമയത്ത്, 75 അദ്ദേഹത്തിന് പ്രായം, ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം ബോധം കെട്ടുപോണു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ കരയാൻ തുടങ്ങി. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാനി റജുലാൻ, രണ്ടാളുകൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം സ്വപ്നം കണ്ടതാണ്, രണ്ടാളുകൾ എൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു കാഴ്ചയാണ്. ഫഖാല, അവർ പറഞ്ഞു, ഇൻ തുലിഖ് നുഹാകിംക ഇലൽ അസീസിൽ അമീൻ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വിചാരണക്ക് പോകാം എന്ന് പറയുന്നു. ഫലഖിയഹുമ റജുലുൻ ഫഖാൽ, അങ്ങനെ അവർ ഇത് പറഞ്ഞ സമയത്ത് മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലാ തൻതുലിഖ ബിഹി, അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടതില്ല. ഫഇന്നഹു മിമ്മൻ സബഖത് ലഹു സആദതു ഫീ ബത്നി ഉമ്മിഹി, അദ്ദേഹം ഉമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ സൗഭാഗ്യം രേഖപ്പെടുത്തപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം 4 മലക്ക് നമ്മുടെ ശരീരത്തിൽ എഴുതുന്നുണ്ട്. ഗർഭത്തിൽ 4 തേക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ സഈദുൻ ഷഖിയുൻ അം സഈദ്, ഇവൻ നരകത്തിലേക്കാണോ അതോ സൗഭാഗ്യവാനാണോ എന്ന് മലക്ക് രേഖപ്പെടുത്തും. ആ രേഖ, അത് സഈദ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആളാണ്, സൗഭാഗ്യവാൻ എന്ന് തീരുമാനിക്കപ്പെട്ട ആളാണ് എന്ന് ഈ വ്യക്തി പറയുന്നതായി അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം അടുത്ത് തന്നെ മരണം ആയി മരിക്കാറായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞപ്പെടുത്തുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് കരയാനുള്ള കാരണം? വീണ്ടും അദ്ദേഹം മുമ്പ് പറഞ്ഞ ആ വാക്ക് തന്നെ പറഞ്ഞു, മാ തമുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറു മിന്നി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ അത്രയും ഇത് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലെ ഫള് ആർക്കാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ മാനദണ്ഡം ദുനിയാവിൻ്റെ മാനദണ്ഡങ്ങളാണ് അല്ലെ. രണ്ടു പേർക്ക് ദീനുണ്ട്, ഒരാൾക്ക് നല്ല ദീനുണ്ട്, അവൻ കുറച്ച് പട്ടിണിയാണ്, മറ്റേയാൾ അയാൾ ദുനിയാവിൻ്റെ കാര്യത്തിലും കൂടി കുറച്ച് സമർത്ഥനാണ്. അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ടേ ചായുകയുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല. സഹാബത്ത് അവർ ദീൻ മാത്രമാണ് അവരുടെ മാനദണ്ഡം. ദീൻ കൊണ്ട് നോക്കിയാൽ മുസാബ് ബിൻ ഉമൈർ എന്നെക്കാൾ മുകളിലാണ്. അദ്ദേഹം എന്നെക്കാൾ ത്യാഗം സഹിച്ചു, ഷഹീദായി. അതിനുശേഷം എത്രയോ പുണ്യങ്ങൾ അബ്ദുറഹ്മാൻ റൌഫ് ചെയ്തിട്ടുണ്ട്, എത്രയോ സദഖ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദീനാണ് അവരുടെ അളവുകോൽ. അതുകൊണ്ട് പറയുകയാണ്, മുസാബ് ബിൻ ഉമൈർ മാത്ത മുസാബ് ബിൻ ഉമൈർ വഹുവ ഖൈറു മിന്നി, മുസാബ് ബിൻ ഉമൈർ മരിച്ചു, അദ്ദേഹം എന്നെക്കാളും ഖൈറാണ്. ഫലം യൂജദ് ലഹുമാ യുകഫ്ഫനു ബിഹി, അദ്ദേഹത്തിന് മറമാടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്പത്ത് കിട്ടിയത്, ദുനിയാവ് വിശാലമായത്, അത് ഞാൻ ഖൈറായിട്ടല്ലോ, എന്നെക്കാൾ ഖൈറുള്ള ആൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണല്ലോ മരിച്ചത് എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഹിജ്റ 32 നമ്മൾ പറഞ്ഞതുപോലെ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കട്ടിൽ വഹിച്ചിരുന്ന കൂട്ടത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് അതുപോലെയുള്ള മഹാന്മാരെ സഹാബിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ജനാസ കൊണ്ടുപോയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് ജനാസക്ക് ഇമാമായി നമസ്കരിച്ചത്. ബക്കിഅയിൽ മദീനത്തുള്ള മഖ്ബറയിൽ അദ്ദേഹത്തെ മറമാടി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു. 1000 ഒട്ടകം, അതുപോലെ 3000 ആടുകൾ, 100 കുതിര, ഇത്രയുമൊക്കെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്തായി ബാക്കിയുണ്ടായിരുന്നു. അല്ല, ആ അദ്ദേഹം ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അത് സാധാരണ മരണമാണെങ്കിൽ ഷഹീദിൻ്റെ സ്ഥാനമുണ്ട് എന്നർത്ഥത്തിൽ. അപ്പോൾ ഷഹീദിൻ്റെ സ്ഥാനമുണ്ട്, യുദ്ധത്തിൽ മരിച്ച ആളല്ല, സാധാരണ മരണം തന്നെയായിരുന്നു അദ്ദേഹം മരിച്ചത്. ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സീറ പറഞ്ഞതിന് ശേഷം പറയുകയുണ്ടായി, ഹാദാ ഹുവൽ ഗനിയു ഷാക്കിർ, ഇതാണ് അൽ ഗനിയു ഷാക്കിർ, നന്ദിയുള്ള പണക്കാരൻ എന്ന് പറയുന്നത്. രണ്ട് ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ട്, അൽ ഫഖീറു സാബിർ വൽ ഗനിയു ഷാക്കിർ, നന്ദിയുള്ള പണക്കാരനും ക്ഷമയുള്ള മിസ്കീനും. ഇതിന് രണ്ടിനും ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ അഫ്ദൽ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ ഒരു തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്, പാവപ്പെട്ടവനാണ് കൂടുതൽ അഫ്ദൽ എന്ന് പറഞ്ഞിട്ട്. വേറെ ചില ആൾക്കാർ പണക്കാരാണ് കൂടുതൽ അഫ്ദൽ എന്ന് പറഞ്ഞിട്ട്. പണക്കാരെന്ന് പറഞ്ഞാൽ നല്ല ദീനുള്ള, ദീനിൻ്റെ കാര്യത്തിൽ തുല്യരാണ് രണ്ടുപേരും, അതിൽ പിന്നെ ആരാണ് അഫ്ദൽ എന്നുള്ള കാര്യത്തിൽ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സമ്പത്തുള്ള പണക്കാരനാണ്, നന്ദിയുള്ള പണക്കാരനാണ് കൂടുതൽ അഫ്ദൽ എന്നാണ്. ആ വിഷയത്തിൽ ചർച്ചയുണ്ട്. പക്ഷേ ഇമാം ദഹബി റഹിമഹുള്ള പറയുകയാണ്, ഇതിൽ അൽ ഗനിയു ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ മതി. ഇതുപോലെ ആകണം, അദ്ദേഹത്തിന് ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ താൻ വലിയവനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മിസ്കിന്മാരായ സഹാബത്തിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം കരയുകയായിരുന്നു. ഇതാണ് അൽ ഗനിയു ഷാക്കിർ, നന്ദിയുള്ള പണക്കാരൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ചെങ്കിലും മാതൃകയാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് വ യാ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ തആതിക് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.